അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദിന്റെ ഒരു ഭാഗത്തായി സഹാബികളും റസൂലുള്ളയും തമ്പടിച്ചു. മുശ്രിക്കുകൾ അവരുടെ അവസാനത്തെ ഇരച്ച് കയറൽ കയറി. അവസാനമായിട്ട് ഒരിക്കൽ കൂടി മുസ്ലിമീങ്ങളെ തകർക്കാൻ കഴിയുമോ എന്ന അവസാനത്തെ ശ്രമം മുശ്രിക്കുകൾ നടത്തി. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ അവരെ കല്ലെറിഞ്ഞോടിച്ചു. ഒരു ദൂരെ നിന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹുവും കൂട്ടരും കല്ലെറിയാൻ തുടങ്ങി, അതോടൊപ്പം പമ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരെ അടുത്തെത്താൻ സാധിക്കാത്ത രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളെ പിന്നോട്ട് തുരത്തിയോടിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികളിലെ കുതിരപ്പടയാളികളിൽ ഒരു കൂട്ടം ആളുകൾ അവർ മലമുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. ആ കൂട്ടത്തിന്റെ നേതാവ് അബൂ സുഫിയാനും ഖാലിദ് ഇബ്നുൽ വലീദുമാണ്. അപ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നഹു ലാ യംബഗി ലഹും അൻ യഅലുവനാ, അല്ലാഹുവേ ഇനി അവർ ഞങ്ങളുടെ മേൽ വിജയിക്കുക എന്നത് ഒരിക്കലും നീ സംഭവിപ്പിക്കാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നക ഇൻ തശ ലാ തുഅബദ് ഫിൽ അർദി അബദ, അല്ലാഹുവേ നീ ഈ കൊച്ചു സംഘത്തെ നശിപ്പിച്ചാൽ ഇനി ഒരിക്കലും നീ ആരാധിക്കപ്പെടുക, നീ മാത്രം ആരാധിക്കപ്പെടുക എന്നത് ഈ ഭൂമിയിൽ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒരു കൂട്ടം ആളുകളും അങ്ങോട്ട് അവരെ നേരിടാൻ വേണ്ടി പോവുകയും അവരെ പിന്നോട്ടാക്കുകയും ചെയ്തു, അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ ഒരു ഉറക്കമിട്ടു കൊടുത്തു, ഒരു ചെറിയ മയക്കം. ഇത് ബദർ യുദ്ധത്തിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ജിഹാദിന്റെ വേളയിൽ, യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹു ഉറക്കം ഇറക്കി നൽകുന്നത്, ഒരു ചെറിയ മയക്കം നൽകുന്നത് അത് സഹായത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. കാരണം ഒരാൾക്ക് എപ്പോഴാണ് ഉറങ്ങാൻ പറ്റുക? മനസ്സിന് സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ, മനസ്സിന് റാഹത്തുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലാഹു അവരുടെ മനസ്സിൽ യുദ്ധത്തെ നിസ്സാരമാക്കുന്നതാണ്. ആ നിസ്സാരമാകലിൽ നിന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് യുദ്ധം. അവരുടെ മനസ്സുകളിലേക്ക് ഒരു ചെറിയ ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുത്തു. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അല്ലാഹു പറഞ്ഞു, ثم انزل عليكم من بعد الغم امنه نعاسا يغشى طائفه منكم, പിന്നീട് നിങ്ങൾക്ക് വിഷമം ഉണ്ടായതിന് ശേഷം അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് സമാധാനമായി കൊണ്ട് ഒരു മയക്കം ഇറക്കി തന്നു. പക്ഷെ ഈ മയക്കം അത് സഹാബികളിലെ മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചത്. ആ കൂട്ടത്തിൽ ബാക്കി വന്നിരുന്ന നിഫാഖ് കൽബിലുള്ള ചില ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ മയക്കം അപ്പോഴും ലഭിച്ചിട്ടില്ല. കാരണം അവരെ മനസ്സിൽ അപ്പോഴും പേടിയാണ്. പേടിയുള്ളവൻ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഉറക്കം കിട്ടില്ല. സഹാബികളിൽ ചിലർ, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, രണ്ടോ മൂന്നോ തവണ ആ മയക്കം ബാധിച്ചത് കാരണത്താൽ എൻ്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് വീണു, എന്നിട്ട് ഞാൻ വാള് വീണ്ടും എടുക്കും. രണ്ടോ മൂന്നോ തവണ ആ ചെറിയ ഉറക്കം കാരണത്താൽ എൻ്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് വീണു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, യുദ്ധത്തിനിടയിൽ ഉണ്ടാകുന്ന മയക്കം വിജയത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അപ്പോ സുബ്ഹാന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തല വിജയം നൽകുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സാധാരണ രൂപങ്ങളല്ല, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന സഹായമാണ് അത്. ജനങ്ങൾ അവർ പൊതുവെ ശീലിച്ച രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ യുദ്ധം സ്വർഗത്തിനു വേണ്ടിയാണ്, നമ്മുടെ യുദ്ധം അള്ളാഹുവിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയാണ്, ഇസ്ലാമിന്റെ യുദ്ധം അതിനു വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. അത് അള്ളാഹു അനുവദിച്ച രൂപത്തിലാണെങ്കിൽ, അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ, നമ്മൾ കുറേ തവണ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്, ആവർത്തിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിച്ച അനുവദിച്ച രൂപത്തിൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ആണ് ആ യുദ്ധമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരിക്കും. ആ സഹായം ഒരിക്കലും പിന്തി നിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവിടത്തേക്ക് ആ സഹായം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി. മുനാഫിഖുകൾ അവരിൽ ചിലർ റസൂലുള്ളയോടൊപ്പം തമ്പടിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അപ്പോഴുമുണ്ട്, അവർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. കുറച്ചാളുകൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്, മറ്റു ചില മുനാഫിഖുകൾ അപ്പോഴും റസൂലുള്ളയോടൊപ്പമുണ്ട്. കാരണം ബദറിൽ കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയ ആളുകളാണ്, അപ്പൊ ഇത്തവണയും വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. വിജയിച്ചു കഴിഞ്ഞാൽ വലിയ സമ്പത്ത് കയ്യിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ റസൂലുള്ളയോടൊപ്പം യുദ്ധത്തിൽ നിലയുറപ്പിച്ച ചില മുനാഫിക്കുകളുണ്ട്. അള്ളാഹു അവരെ കുറിച്ച് പറയുകയാണ്, ثم انزل عليكم من بعد الغم امنه نعاسا يغشى طائفه منكم. നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹു ഒരു ഉറക്കം നൽകി. وطائفه قد اهمتهم انفسهم. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ, അവർക്ക് അവരുടെ കാര്യമാണ് അപ്പോൾ ഏറ്റവും വലുതായി തോന്നി, അവർക്ക് ഉറക്കില്ല, കാരണം മരിച്ചു വീഴുമോ എന്ന പേടിയിലാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. يظنون بالله غير الحق ظن الجاهليه. അവർ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹു അവരെ സഹായിക്കില്ല എന്നാണ് അവർ ധരിക്കുന്നത്, ഇസ്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അല്ലെ, ഇന്ന് മുനാഫിക്കുകളിൽ ചിലർ ധരിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ പരാജയം കാണുമ്പോൾ, ഇസ്ലാം ചില നാടുകളിൽ ഏൽക്കുന്ന പരീക്ഷണങ്ങൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നു ഇതായത് തിരിച്ചു വരികയില്ല, ഇത് തകരാൻ പോവാണ്. അല്ലെ, അവിടെ കണ്ടില്ലേ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, ഇവിടെ കണ്ടില്ലേ ഫിലസ്തീനിൽ, ഇവിടെ കണ്ടില്ലേ ഷാമിൽ, ഇവിടെ കണ്ടില്ലേ ഇറാഖിൽ, ഇവിടെ കണ്ടില്ലേ ഇന്ന നാടുകളിൽ മുസ്ലിമീങ്ങൾ ഇത് അടിച്ചമർത്തപ്പെടുന്നു, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണ് അവർ ധരിക്കുന്നത്. അള്ളാഹു പറയുന്നു, യവുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി വന്നൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ വിചാരങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് കയറി വന്നു, ഇസ്ലാമിനെ അള്ളാഹു സഹായിക്കില്ല, അവർ ധരിക്കുകയാണ്. അത് ജാഹലിയ വിചാരമാണ്. അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും, അത് അള്ളാഹുന്റെ വാഗ്ദാനമാണ്. അത് നാം കാണുക തന്നെ ചെയ്യും, അള്ളാഹു നമ്മുടെ കൺമുന്നിൽ അത് കാണിച്ചു നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ ദീനിനെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല, ഈ ദീനിനെ അള്ളാഹു സംശയമില്ലാത്ത രൂപത്തിൽ വിജയിപ്പിക്കും. എല്ലാവർക്കും മുന്നിലും തലയുറപ്പോടുകൂടി ഓരോ മുസ്ലിമും ജീവിക്കുന്ന ഒരു ദിവസം വരും, സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയവുമില്ല. വതിൽകൽ അയ്യാമു നദാവിലുഹ ബൈനന്നാസ്. അങ്ങനെയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ആ ദിവസങ്ങൾ നാം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറി നൽകും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അവസാനത്തെ വിജയമുള്ളത്, മുസ്ലിമീങ്ങൾക്കാണ് അവസാനത്തെ വിജയമുള്ളത്, അതിൽ സംശയമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ. അവർ യുദ്ധത്തിനിടയിൽ അവർ ചോദിക്കുകയാണ്, വിലപിക്കുകയാണ്. അവർ ചോദിക്കുന്നു, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് മദീനയിൽ നിൽക്കാമെന്ന്, നിങ്ങളാണ് പറഞ്ഞത് ഇവിടേക്ക് പുറത്തേക്ക് വരാമെന്ന്. അന്നേ ഞങ്ങളുടെ തീരുമാനം നിങ്ങൾ സ്വീകരിച്ചില്ല, ഞങ്ങൾ യാതൊരു ഇഷ്ടവുമില്ലാതെ വന്നവരാൻ ഞങ്ങളുടെ തീരുമാനമായിരുന്നേ. അവർ വിലപിക്കുകയാണ്. അല്ല, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ പിന്നെ വിലപിക്കും. ആ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ എടുത്ത തീരുമാനങ്ങളിൽ നാം പിന്നോട്ട് പോകും, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്നോട്ടടിക്കും ഒരു കാരണവുമില്ലാതെ, അള്ളാഹു അനുവദിച്ച യാതൊരു നിയമവുമില്ലാതെ. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. പറയുക റസൂലേ, കാര്യത്തിലെ തീരുമാനമെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക. അള്ളാഹുവിൻ്റെ റസൂലേ, അവർ നിന്നോട് വ്യക്തമാക്കി പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ മനസ്സുകളിൽ അവർ ഒളിപ്പിക്കുന്നുണ്ട്. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ഷൈഉ മാ ഖുതില്ലാ ഹഹുനാ. അവർ പറയുന്നു, ഞങ്ങളുടെ തീരുമാനം നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ നമ്മൾ ഇതാ ഇവിടെ കൊല്ലപ്പെടില്ലായിരുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ ലൗ കുന്തും ഫീ ബുയൂതികും ലബറസൽ ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മവാജിഇഹിം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നു എങ്കിലും അള്ളാഹു നിങ്ങൾക്ക് വിധിച്ച മരണം നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ വിരിപ്പുകളിലേക്ക് വന്നെത്തുമായിരുന്നു. വലിയബ്തലി അല്ലാഹു മാ ഫീ സുദൂരിക്കും. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ചത് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പുറത്തു വരാൻ വേണ്ടിയാണ്. വലിയുമഹ്ഫ മാ ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. വല്ലാഹു അലീമും ബിദാതി സുദൂർ. അള്ളാഹു ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും, നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രയാസങ്ങളൊന്നുമില്ലാതെ, ദുരിതങ്ങളൊന്നുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വർഗത്തിൻ്റെ കവാടങ്ങളിലേക്ക് കാലുവെക്കാമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ വിചാരം വൃതാവിലാണ്. അത് യാതൊരു നിലക്കും സംഭവിക്കാത്ത കാര്യമാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹു നിങ്ങളെ പരിശോധിക്കുക തന്നെ ചെയ്യും. ഉഹദ് യുദ്ധം ഒരു പരീക്ഷണമായിരുന്നു, ഒരു പരിശോധനയായിരുന്നു. റസൂലുള്ളയും സഹാബത്തും അവർ പരീക്ഷിക്കപ്പെട്ടു. അതിൽ ഉറച്ചുനിന്നവർ ഉറച്ചുനിന്നു, അതിൽ തെറ്റുകൾ പറ്റി പിന്നോട്ടോടിയവർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. അതിൽ നിഫാഖിലായവർ അവരെ അള്ളാഹു നരകത്തിലിട്ട് കരിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ഉഹദിന്റെ ഒരു ഭാഗത്താണ്. അവരുടെ സൈഡിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവുകൾ വെച്ചുണക്കുന്നതിന് വേണ്ടി റസൂലുള്ളയുടെ പൊന്നുമകൾ ഫാത്തിമ എത്തിയിട്ടുണ്ട്. ഫാത്തിമ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവുകളിൽ വെള്ളമൊഴിച്ചു. വെള്ളമൊഴിക്കുന്നതിനനുസരിച്ച് റസൂലുള്ളയുടെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന പുല്ല്, ഒരു തരം പുല്ല്, അത് എടുത്ത് അത് കരിച്ചതിന് ശേഷം അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവുകളിൽ വെച്ച് കെട്ടി. ആ മുറിവുകളിൽ, റസൂലുള്ളയുടെ മുറിവുകളിൽ ആ പുല്ല് അത് അവിടെ വെച്ചു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ മുറിവുകൾ അവർ അത് പരിചരിക്കാൻ ആരംഭിച്ചു. മുശ്രിക്കുകൾ, അവർ മുസ്ലിമീങ്ങളിൽ മരിച്ചു കിടക്കുന്ന ശുഹദാക്കളായ ആളുകൾ അവരുടെ ശരീരം വികൃതമാക്കാൻ തുടങ്ങി. ഉഹദ് യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾ ചെയ്ത വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നിതാണ്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ മുസ്ലിമീങ്ങളിലെ ശുഹദാക്കളുടെ ശരീരങ്ങളെ വികൃതമാക്കാൻ ആരംഭിച്ചു. റസൂലുള്ളയെ ഇനി എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ മുസ്ലിമീങ്ങളിൽ മരിച്ചു കിടക്കുന്ന സഹാബികളെ തേടിപ്പിടിച്ച് അവരുടെ ചെവി മുറിച്ചു മാറ്റും, മൂക്ക് മുറിച്ചു മാറ്റും, ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റും. അങ്ങനെ കഴിയാവുന്ന രൂപത്തിലെല്ലാം അവർ ശരീരങ്ങൾ വികൃതമാക്കി. ഹിന്ദ് ബിൻതു ഉത്ബ, ഹിന്ദ് അവർ പിന്നീട് മുസ്ലിമായ സഹാബിയാണ്, റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹ മരിച്ചു കിടക്കുന്നുണ്ട്. ഹംസയുടെ അടുക്കൽ വന്നു, ഹംസയുടെ വയറ് കുത്തിപ്പിളർത്തി കീറിക്കളഞ്ഞു. എന്നിട്ട് ഹംസയുടെ കരള് പുറത്തേക്കെടുത്തു, വായിലിട്ട് ചവച്ച് കടിച്ച് പുറത്തേക്ക് തുപ്പി. ഹിന്ദ് ചെയ്ത ശബദങ്ങളിൽ ഒന്നായിരുന്നു അത്. ഹിന്ദിന്റെ സഹോദരനെ ഹംസയാണ് കൊലപ്പെടുത്തിയത്. ഈ സംഭവം അതിന്റെ സനദുകളിൽ ചില ചർച്ചകളുണ്ട്. എങ്കിൽ കൂടി ഇത് സീറയുടെ കിതാബുകളിൽ വന്ന ഒരു സംഭവമാണ്. അങ്ങനെ മുശ്രിക്കീങ്ങളിൽ പലരെയും സഹാബികളായിരുന്ന പലരെയും മുശ്രിക്കീങ്ങൾ അവർ ശരീരം വികൃതമാക്കിയാണ് വിട്ടേച്ചു പോയത്. ഇത് സഹാബികളെ ഏറ്റവും ദേഷ്യം പിടിപ്പിച്ച ഒരു സംഭവമാണ്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അങ്ങനെ അബൂ സുഫിയാൻ അവൻ ഉഹദ് മലയുടെ ഒരു ഭാഗത്തേക്ക് വന്നു. അവിടെ വന്നുകൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു, അഫിൽ ഖൗമി മുഹമ്മദ്, മുഹമ്മദ് ഉണ്ടോ അവിടെ? അവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഉഹദിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്. മൂന്ന് തവണ അവനത് പറഞ്ഞു, അഫിൽ ഖൗമി മുഹമ്മദ്, മുഹമ്മദ് ഉണ്ടോ അവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബു, നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതില്ല. അപ്പോൾ അബൂ സുഫിയാൻ വീണ്ടും ചോദിച്ചു, അഫിൽ ഖൗമ ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ അവിടെ ബാക്കിയുണ്ടോ? അബൂബക്കർ മരിച്ചോ? റസൂലുള്ള പറഞ്ഞു, ലാ തുജീബു, നിങ്ങൾ അവന് മറുപടി കൊടുക്കേണ്ടതില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അഫിൽ ഖൗമ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെയുണ്ടോ? റസൂലുള്ള പറഞ്ഞു, ലാ തുജീബോ, മറുപടി കൊടുക്കേണ്ടതില്ല. അപ്പോൾ അബൂ സുഫിയാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, തന്റെ അടുക്കൽ, തന്റെ ആളുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അമ്മ ഹാഉലാ ഇഫഖദ് ഖുതിലു, അവരെല്ലാം ചത്തുമലച്ചിരിക്കുന്നു. ഫലൗ കാനു അഹ്യാ അല്ലാ അജാബു, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ മറുപടി പറയുമായിരുന്നു എന്നവൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം റസൂലുള്ളയോട് ചോദിച്ചു, യാ റസൂലുള്ളാ അലാ ഉജീബു, അള്ളാഹുവിന്റെ റസൂലെ, കൊടുക്കട്ടെ ഞാൻ അവന് മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, നീ മറുപടി പറഞ്ഞോ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു അബൂ സുഫിയാൻ നീ പറഞ്ഞതെല്ലാം കളവാൻ. അബ്ഖല്ലാഹു അലൈക മാ യുഖ്സീക്, നിനക്ക് അപമാനമുണ്ടാക്കാൻ വേണ്ടി അവരെയെല്ലാം അള്ളാഹു ബാക്കി വച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ അപ്പോൾ ഉമർ ബിനുൽ ഖത്താബിനോട് വിളിച്ചു പറഞ്ഞു, യൗമും ബിയൗമി ബദർ, ബദറിന് പകരമാണ് ഉമറെ ഈ ദിവസം. വൽ അയ്യാമു ദുവലുൻ, ദിവസങ്ങൾ ഇങ്ങനെ മാറി വരും. വൽ ഹർബു സിജാലുൻ, യുദ്ധം ചിലപ്പോൾ ഞങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടും. ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും, ചിലപ്പോൾ നിങ്ങൾ വിജയിക്കും. നോക്കൂ നിങ്ങൾ ഈ ചിന്ത, ഇത് മുശ്രിക്കുകളുടെ ചിന്തയാണ്. മുസ്ലിമീങ്ങളിൽ ചിലർക്കും ഈ ചിന്തയുണ്ട്. നമ്മുടെ യുദ്ധം അവരുടെ യുദ്ധം ഒരുപോലെയാണ്, നമ്മളും അവരും ഒരുപോലെയാണ് എന്ന ധാരണയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മറുപടിയാണത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ സവാഅ, നീ പറഞ്ഞത് ശരിയല്ല. നിനക്കൊരു ദിവസം വിജയിക്കാം, നമുക്കൊരു ദിവസം വിജയിക്കാം എന്നല്ല. നീ പണ്ട് തോറ്റു ഇന്ന് ജയിച്ചു, ഞങ്ങൾ പണ്ട് ജയിച്ചു ഇന്ന് തോറ്റു എന്നതുപോലെയല്ല കാര്യം. ലാ സവാഅ, ഒരിക്കലും കാര്യം ഒരുപോലെയല്ല. ഖത്ലാന ഫിൽ ജന്ന വഖത്ലാകും ഫിന്നാർ, ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലാണ്, നിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ നരകത്തിലാണ്. ഇതാണ് യഖീൻ, അതാണ് ഉറച്ച വിശ്വാസം. ഒരു മുസ്ലിം അവൻ മരിച്ചാൽ അവൻ എത്താനുള്ള സ്വർഗമാണ്. വെറുതെ മരിക്കാനല്ല, സ്വർഗത്തിന് വേണ്ടിയാണ് മരിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. വെറുതെ അല്ല ജീവിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. തിന്നാനും കുടിക്കാനും അല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, റബ്ബിന്റെ ദീൻ വലുതാവാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. വെറുതെ ജീവിക്കുന്നതല്ല. ഈ ജീവിതം ഒരിക്കലും കന്നുകാലികളുടെ ജീവിതമല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് ഏറ്റവും മഹത്തരമായ ലക്ഷ്യമുണ്ട്. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലാണ് ഇൻഷാ അല്ലാഹ്. വഖത്ലാകും ഫിന്നാർ, നിങ്ങൾ മരിച്ച ആളുകൾ നരകത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ പാട്ടുപാടുന്നത് പോലെ അവൻ തിരിച്ചു പറഞ്ഞു, ഉഅലു ഹുബുൽ ഉഅലു ഹുബുൽ, ഹുബുൽ വിജയിക്കട്ടെ, ഹുബുലിന് പ്രതാപമുണ്ടാകട്ടെ. അവന്റെ വിഗ്രഹമാണ്, അവരുടെ യുദ്ധം അതിനു വേണ്ടിയാണ്. ഉഅലു ഹുബുൽ, ഹുബുൽ വിജയിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ മറുപടി പറയരുത് എന്നാണ്. റസൂൽ ചോദിച്ചു, അഫലാ തുജീബൂന, മറുപടി കൊടുക്കുന്നില്ലേ നിങ്ങൾ, മിണ്ടാതിരിക്കുകയാണോ നിങ്ങൾ? സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, മാ നഖൂലു, ഞങ്ങൾ എന്താണ് നബിയെ പറയേണ്ടത്? റസൂലുള്ള പറഞ്ഞു, ഖൂലു അല്ലാഹു അഅലാ വഅജല്ല, പറഞ്ഞു കൊടുക്കുക, അള്ളാഹു ഹുബലിനേക്കാൾ മുകളിലാണ്, അള്ളാഹു ഹുബലിനേക്കാൾ പ്രതാപമുള്ളവനാണ്. അള്ളാഹുവിനേക്കാൾ മുകളിൽ ആരുണ്ട്? അള്ളാഹുവിനേക്കാൾ മുകളിൽ ഏത് വിഗ്രഹമുണ്ട്? അള്ളാഹുവിനേക്കാൾ മുകളിൽ ഏത് ദൈവമുണ്ട്? അള്ളാഹുവിനേക്കാൾ മുകളിൽ ആരുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ? നിങ്ങൾ ആരെയൊക്കെ അഭയം തേടിയാലും അവരൊക്കെ റബ്ബിന്റെ താഴെയാണ്. ഞങ്ങളുടെ റബ്ബ് ഏറ്റവും മുകളിലാണ്, ഏറ്റവും മുകളിൽ അവനാണ് ഏറ്റവും പ്രതാപമുള്ളവൻ. റസൂലുള്ളയുടെ മറുപടി, സഹാബികൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഅലാ വഅജൽ, അള്ളാഹ്ക്ക് വേണ്ടിയാണിത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അബൂ സുഫിയാൻ വീണ്ടും തിരിച്ചു പറഞ്ഞു, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നിങ്ങളുടെ ഉസ്സ എവിടെടോ? ഞങ്ങൾക്ക് ഇജ്ജത്തുള്ള ഉസ്സയുണ്ട്. ഇന്ന് ഖുറാഫികൾ പറയുന്ന പോലെ ഇവന് അല്ല മാത്രം, ഔലിയാക്കന്മാരെവിടോ എനിക്ക് എന്ന് ചോദിക്കുന്നത് പോലെ, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങളുടെ ഉസ്സ എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുജീബൂന, മറുപടി കൊടുക്കുന്നില്ലേ നിങ്ങൾ? സഹാബികൾ പറഞ്ഞു, ഫമാദാ നഖൂൽ, എന്താണ് പറയേണ്ടത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, പറഞ്ഞു കൊടുക്കുക, അല്ലാഹു മൗലാനാ, അല്ലാഹു ആണ് ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷാധികാരി. വലാ മൗലാ ലക്കും, നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾ നിങ്ങൾക്കില്ല, നിങ്ങൾക്കൊരു മൗലയില്ല. ഞങ്ങളുടെ മൗല അള്ളാഹുവാണ്, ഞങ്ങളെ രക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ ഇജ്ജത്ത്, ഈ പ്രതാപമാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായ. പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ് അവർ. അവരുടെ ശരീരങ്ങളിൽ നിന്ന് വാർപ്പൊലിക്കുന്ന ചോര നിന്നിട്ടില്ല. അവരിൽ കൊല്ലപ്പെട്ട സഹാബികൾ, സഹോദരങ്ങൾ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് ഒരു മലക്കപ്പുറത്ത്. അവരിൽ പലരും കൊല്ലപ്പെട്ടു. 70 സഹാബികൾ കൊല്ലപ്പെട്ടു. 70 സഹാബികൾ, 6 മുഹാജിറുകൾ, ബാക്കി 64 അൻസാറുകൾ. അൻസാരികളാണ് കൂടുതൽ കൊല്ലപ്പെട്ടത്. 70 സഹാബികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോഴും അവരുടെ വാക്കെന്താണ്? അള്ളാഹു ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കാരുണ്ട്? ഇതാണ് ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മനസ്സുകളിൽ ബാക്കി വെച്ച ഈമാൻ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർക്ക് മറുപടി പറഞ്ഞു. അബൂ സുഫിയാൻ അവൻ തിരിച്ചു പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഇന്ന മൗഇദകും ബദ്റുൻ അലാ റസിൽ ഹൗൽ, അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം. അവിടെ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ കൊന്നടത്ത് വെച്ച് നമുക്ക് ഇനി ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം. അടുത്ത ബദറിൽ അടുത്ത സമയം, ഇതേ സമയം അടുത്ത വർഷം ബദറിൽ വെച്ച് ഇനി നമുക്ക് ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ഖുൽ നഅം ഇൻഷാ അല്ലാഹ്, പറയു ഉമറെ, അതെ നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്, ഹുവ ബൈനനാ വ ബൈനക മൗഇദുൻ, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള അവധി അതാണ്. അങ്ങനെ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും അതോടുകൂടി യുദ്ധത്തിൽ പിരിയുകയാണ്. അങ്ങനെ മുശ്രിക്കുകൾ അവരുടെ സൈന്യവുമായി ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹിയുടെ കൽപ്പന, അലി, മുശ്രിക്കുകൾ മദീനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് നീ ഉറപ്പുവരുത്തണം. അതിന് റസൂലുള്ളാഹി ഒരു വഴി പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവർ കുതിരപ്പുറത്ത് കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ മനസ്സിലാക്കുക അവർ മദീനയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാതെ കുതിരപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കോ അവരെങ്ങോട്ടാണ്, മദീനയിലേക്കാണ്. ഒട്ടകപ്പുറത്ത് കയറി കുതിരയെ നടത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കോ അവർ മക്കയിലേക്കാണ്. ദൂരയാത്രകൾക്ക് അവർ ഉപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളാണ്. എന്നാൽ മദീനയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ കുതിരയുടെ പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. മദീനയാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരുടെ പിന്നിൽ പോയി നമുക്കവരെ തുരത്തേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവരുടെ പിന്നിൽ പോയി നോക്കി. അവർ കുതിരപ്പുറത്താണ്, അവർ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം തിരിച്ചു വന്നു. അങ്ങനെ മുശ്രിക്കുകൾ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പായതിനു ശേഷം മുസ്ലിമീങ്ങൾ അവർ ഉഹദിന്റെ പിന്നിൽ നിന്ന് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അവരിൽ നിന്ന് മരിച്ചുപോയ സഹാബികൾ, അവരിൽ നിന്ന് കൊല്ലപ്പെട്ട ഷഹീദുകളായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അവരന്വേഷിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ ഇളാപ്പയായ ഹംസയെ അന്വേഷിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയെ കണ്ടു. അദ്ദേഹത്തിന്റെ ചെവിയും മൂക്കുമെല്ലാം പറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. വയറ് കീറിയെടുത്തിട്ടുണ്ടവർ. ആ അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയെ കാണുന്നത്. അങ്ങനെ ഹംസയെ കാണുന്നതിനു വേണ്ടി ഹംസയുടെ സഹോദരിയായ സഫിയ റളിയല്ലാഹു അൻഹ അവർ യുദ്ധത്തിന്റെ സ്ഥലത്തേക്കായി ഓടി വരികയാണ്. ഹംസ മരിച്ചിട്ടുണ്ട് എന്നത് അവർക്കറിയുകയില്ല. ഹംസയെ കാണുന്നതിനു വേണ്ടിയാണ് അവർ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയുടെ മകനായ സുബൈറിനോട് റളിയല്ലാഹു അൻ അദ്ദേഹത്തോട് തൻ്റെ മാതാവിനെ തടുത്തു വെക്കാൻ പറഞ്ഞു. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻ സഫിയയെ തടുക്കുന്നതിന് വേണ്ടി പോയി. അതിനു മുൻപ് അലി റളിയല്ലാഹു അൻഹുവും സുബൈറും ഒരുമിച്ച് സഫിയയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ സഫിയ ചോദിച്ചു, ഹംസയുടെ വിവരം എന്താണ്? അതിൻ്റെ മുൻപ് അവർ രണ്ടുപേരും കൂടി ആലോചിച്ചു. അലി പറഞ്ഞു, സുബൈറെ നീ പറയി. സുബൈർ പറഞ്ഞു, അലിയെ നീ പറയി, എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സഫിയ അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർ ചോദിച്ചു, ഹംസയുടെ വിശേഷം എന്താണ്? അപ്പോൾ അലിയും സുബൈറും അവർക്കൊന്നും അറിയാത്തതുപോലെ നിന്നു, എന്താണ് സംഭവിച്ചത് എന്നറിയാത്തതുപോലെ. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നി അഖാഫു അലാ അഖലിഹ, ഈ വിവരം അറിഞ്ഞാൽ അവളുടെ മനസ്സിനുമല്ല അവളുടെ സമനില തെറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെ റസൂലുള്ളയുടെ അടുക്കൽ വന്നു, സഫിയ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. നബി ഒന്നും പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഫിയയുടെ ശരീരത്തിൽ കൈവച്ചു. സഫിയ അളാമയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു. അവർക്ക് മനസ്സിലായി ഹംസ മരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞു. അങ്ങനെ അവർ യുദ്ധത്തിൽ ഹംസയെ കാണുന്നതിന് വേണ്ടി വരികയാണ്. അവരുടെ കയ്യിൽ രണ്ട് വസ്ത്രങ്ങളുണ്ട്. അവരെ സുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ കൽപ്പന പ്രകാരം അവരെ തടുത്തു വച്ചു. അപ്പോൾ സുബൈർ സഫിയയുടെ മകനാണ്. സുബൈറിനെ സഫിയ അടിച്ചു, തള്ളിമാറ്റി. അപ്പോൾ സുബൈർ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞതാൻ നിങ്ങൾ കാണേണ്ടതില്ല എന്ന്. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുകയും ഹംസ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകാതെ മാറി നിൽക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച ഈ നിന്ദ്യമായ അവസ്ഥ, അതായത് അവർ അത്രമാത്രം മോശമായിട്ടാണ് സഹാബികളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്, അവരുടെ ശരീരം വികൃതമാക്കിയിട്ടുണ്ട് മുശ്രിക്കീങ്ങൾ, അവരെ ഇനി അടുത്ത അവസരത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന് സമാനമായത് ഇതിൻ്റെ ഇരട്ടി ഞങ്ങൾ ചെയ്യും എന്ന് സഹാബികൾ പ്രതിജ്ഞയെടുത്തു. പക്ഷേ ആ പ്രതിജ്ഞ അവർ നടപ്പിലാക്കിയില്ല. മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ ചിലർ വിളിച്ചു പറഞ്ഞു, അന്നത്തെ ഉഹദിനു പകരമാണ് ഇന്നത്തെ ദിവസം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസ്ബർ വലാ നുആഖിബ്, നമുക്ക് ക്ഷമിക്കാം, തിരിച്ചടിക്കേണ്ടതില്ല. അന്ന് ചെയ്യേണ്ടതുപോലെ അന്ന് ചെയ്തതുപോലെയെല്ലാം ഇന്ന് ചെയ്യേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിനൽ അസ്വദ് വൽ അബ്യദ്, എല്ലാവർക്കും ഇന്ന് നിർഭയത്വമുണ്ട്, ഇല്ലാ ഫുലാനൻ വ ഫുലാൻ, ഈ പറഞ്ഞ ചില ആളുകൾ ഒഴികെ. ഇക്രിമ ഇങ്ങനെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞ ചില സഹാബികൾ ഒഴികെ, റസൂലുള്ളാഹി എടുത്തു പറഞ്ഞ ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും നിർഭയത്വമുണ്ട്. എല്ലാവർക്കും റസൂലുള്ളാഹി നിർഭയത്വം നൽകി. ഉഹദിന് പകരം കൂട്ടാൻ വേണ്ടിയാണ് മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ, മക്കം ഫത്ഹിന്റെ മക്കയിലേക്കുള്ള യുദ്ധം, മക്കയിലേക്ക് മുസ്ലിമുകൾ അങ്ങോട്ട് പോയതാണ്, ഏതുപോലെ മദീനയിലേക്ക് മുശ്രിക്കുകൾ ഇങ്ങോട്ട് വന്നതുപോലെ. അതിന് പകരമാണ് മക്കം ഫത്ഹ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം കൂട്ടാം എന്ന് പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു, വ ഇൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും ബിഹ്, നിങ്ങൾ അവരെ പകരം കൂട്ടുകയാണെങ്കിൽ നിങ്ങളോട് ചെയ്തതിന് തുല്യമായത് മാത്രം നിങ്ങൾ ചെയ്യുക. വ ഇൻ സബർതു വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഖൈറുള്ളത് ക്ഷമിക്കുന്ന ആളുകൾക്കാണ്. റസൂലുള്ളാഹി ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് മക്കം ഫത്ഹ് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കൽപ്പിച്ചത്. അങ്ങനെ ഷുഹദാക്കൾ മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചു വീണ ഷഹീദുകളായ ആളുകൾ അവരെ എല്ലാവരെയും സഹാബികൾ ഒരുമിച്ച് കൂട്ടി അവരെ നിരത്തിക്കടത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദുൻ അലാ ഹൗലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ഇവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അഷ്ഹദു അലാ ഹൗലാ മാ മിൻ മജ്റൂഹിൻ ജുരിഹ ഫില്ലാഹ് ഇല്ലാ ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതാണ്, ഇവരുടെ കൂട്ടത്തിൽ മുറിവേറ്റ ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. വജുർഹുഹു യദ്മാ, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മുറിവുകളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നുണ്ടായിരിക്കും. അല്ലൗനു ലൗനു ദം, രക്തത്തിന്റെ നിറമുണ്ടായിരിക്കും. വറീഹു റീഹുൽ മിസ്ക്, എന്നാൽ അതിന്റെ മണം കസ്തൂരിയുടെ മണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശരീരത്തിൽ നിന്ന് പിന്നെ ആയുധങ്ങളായി പടച്ചട്ടകളായി ഇരുമ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അവരെ അവർ കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത്, ഉഹദ് യുദ്ധം നടന്ന അതേ സ്ഥലത്താണ് ഉഹദിലെ ഷുഹദാക്കളെ മറമാടിയിട്ടുള്ളത്. അങ്ങനെ അവിടെ തന്നെ സഹാബികൾ അവരിലെ ഷഹീദായ ആളുകളെ മറമാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിച്ചു. സഹാബികളിൽ പലരും ഒരുമിച്ചാണ് മറമാടപ്പെട്ടത്. രണ്ടാൾ, മൂന്നാൾ, ഇവരൊക്കെ ഒരൊറ്റ ഖബറിലാണ്. മൂന്നാളുകളെ, രണ്ടാളുകളൊക്കെ ഒരു ഖബറിൽ. ആദ്യം വെക്കേണ്ടത് ആരെയാണ് എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആദ്യം അവരിൽ ഏറ്റവും ഖുർആൻ അറിയുന്ന ആളാരാണോ അവരെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഖബറിൽ തന്നെ രണ്ടും മൂന്നും ആളുകളെ ഒരുമിച്ചാണ് മറമാടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഉഹദ് യുദ്ധത്തിൽ മരിച്ച ഷഹീദുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറമാടാൻ കൽപ്പിച്ചത്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറമാടപ്പെട്ടത് ഒരു വസ്ത്രത്തിലാണ്. ആ വസ്ത്രം അത് മുസാബ് ഇബ്നു ഉമൈറിനെ കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചാൽ കാല് പുറത്തേക്ക് കാണും, കാല് മറച്ചാൽ മുഖം പുറത്തേക്ക് കാണും. ആ അവസ്ഥയിലാണ് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറമാടപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിൽ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ ഖബറിൽ പ്രവേശിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ മരിച്ച സഹാബികളുടെ ശ്രേഷ്ഠത എടുത്തു ധാരാളം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഞാൻ പറയട്ടെ. റസൂലുള്ള പറഞ്ഞു, അമാ വല്ലാഹി ലവദിത്തു അന്നീ ഗൂദിർതു മഅ അസ്ഹാബി നുഹ്സിൽ ജബൽ. ഉഹദ് യുദ്ധത്തിൽ മരിച്ചു വീണ സഹാബികളോടൊപ്പം ഞാനും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് ലഭിച്ച ശ്രേഷ്ഠതകൾ, അവർക്ക് ലഭിച്ച മഹത്വങ്ങൾ കണ്ടത് കാരണത്താൽ റസൂലുള്ള ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന്. അതായത് നബി അവിടുന്ന് മരിക്കാൻ ആഗ്രഹിച്ചു എന്നല്ല, മറിച്ച് അതിനു മാത്രം വലിയ ശ്രേഷ്ഠത ആ സഹാബികൾക്ക് അതിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി ഹദീസുകളിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശനിയാഴ്ച ദിവസം മദീനയിലേക്ക് തിരിച്ചുപോയി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് മഗ്രിബ് നിസ്കാരം അവിടെ വെച്ചാണ് നിർവഹിക്കുന്നത്. മദീനയിലെ സ്ത്രീകൾ അവർ സഹാബികൾ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി മദീനയുടെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബനു ദീനാർ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ സഹാബികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സൈന്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അവരുടെ സഹോദരൻ മരിച്ചിട്ടുണ്ട്, അവരുടെ പിതാവും മരിച്ചിട്ടുണ്ട്. മൂന്നാളുകൾ മരിച്ചിട്ടുണ്ട്. ഈ മൂന്നാളുകൾ മരിച്ച വിവരവും ഒന്നിനു പുറകെ ഒന്നായി അവരെ സഹാബികൾ അറിയിച്ചു. അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, സഹോദരൻ മരിച്ചിട്ടുണ്ട്, പിതാവ് മരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുപ്പമുള്ളത് അവളുടെ ഭർത്താവിനോടാണ്. ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അതോടൊപ്പം വാപ്പയും സഹോദരനും മരിച്ചിട്ട്, മൂന്നാളുകൾ മരിച്ചിട്ടുണ്ട്. അവരോട് അതെല്ലാം പറയുമ്പോഴും അവരുടെ ചോദ്യം ഫമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തു പറ്റി എന്നാണ് അവർക്കറിയേണ്ടത്. ഇതെല്ലാം കേൾക്കുമ്പോഴും അവർ ചോദിക്കുന്നത് റസൂലുള്ളക്ക് എന്തു പറ്റി എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഖൈറന്യ ഉമ്മി ഫുലാൻ, റസൂലുള്ളക്കൊന്നും പറ്റിയിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവനോടെയുണ്ട് എന്ന് സഹാബികൾ അറിയിച്ചു. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അരു അറൂനീഹി ഹത്ത അൻദുറ ഇലൈഹി, നബി ഒന്ന് എനിക്ക് കാണിച്ചു നൽകണം, റസൂലിനെ ഒന്ന് എനിക്ക് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ റസൂലിനെ കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഖുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ള മുസീബത്തുകളെല്ലാം എത്ര ചെറുതാണ്, അതൊക്കെ വളരെ നിസ്സാരമാണ് നബിയെ എന്നൊരു സ്ത്രീ വിളിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ആ സഹാബികൾക്ക് അത് കഴിഞ്ഞത്? അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ നബിയെ മറ്റെന്ത് സംഭവിച്ചാലും അതൊക്കെ നിസ്സാരമാണ് എന്ന് അവർക്ക് പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്തുമാത്രം റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട്. സഹാബികൾ അവരെ തകർത്തെറിഞ്ഞത് റസൂലിന്റെ മരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ, എന്തൊരു പ്രയാസം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ, ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന വേളയിൽ എന്നെ കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ആലോചിക്കുക. ഞാൻ മരിച്ചതുകൊണ്ട് റസൂലുള്ളയുടെ മരണം, അതിനേക്കാൾ മുസീബത്തുള്ള മറ്റൊന്നും നമുക്കുണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിനേക്കാൾ വേദനയുണ്ടാക്കുന്ന മറ്റൊന്നും ഒരു മുസ്ലിമിന് സംഭവിക്കാനില്ല. അതുകൊണ്ട് റസൂലുള്ള പറയാം, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും ഞാൻ നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബ അത് നിങ്ങൾ ആലോചിക്കുക. അത് എല്ലാ മുസീബത്തുകളെയും ചെറുതാക്കും, അതിനോടടുത്ത മുസീബത്തുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റസൂലിനെ നമുക്ക് കാണണം, ഈ സഹാബത്തിനെ നമുക്ക് കാണണം. അതിന് പരിശ്രമങ്ങൾ ആവശ്യമാണ്, പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, മടിപിടിച്ചിരുന്നുകൂടാ പണിയെടുക്കൽ ആവശ്യമാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുക എന്നത് ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وسلم.